പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഇടങ്ങൾ സ്തുതി ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നു വരുവാനിരിക്കുന്നവനുവാൻ വാഴ്ത്തപ്പെട്ടുവാനാവുന്നു ഇടങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കഴിക്കണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിശുവേ നിനക്ക് സ്തുതി, പാപികളാം ഗിടിയാരോട് രാജാവേ നിനക്ക് സ്തുതി. പാർക്കോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നിന്നോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മോത്തുമേഹമനുഭവതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ പ്രിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്ന ഒരു ഫലമാം ഭർത്താവേശം ചെയ്ത വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും ഉപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവേ കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ വേദ പഠന ധ്യാനത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടെ ആയിരുന്ന് ദൈവമേ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ മനോനയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ വെളിച്ചത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുവാനും നിന്നോടൊപ്പം ആയിരിക്കാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നോമ്പിന്റെ ഏറ്റവും അനുഗ്രഹീതകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളോടും ചേർന്നിരിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദൈവമേ കൂടുതൽ ഉറപ്പിക്കുവാനും ദൈവമേ കൂടുതൽ ആത്മീയമായി വളരുവാനും ഞങ്ങളോടും സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തെയും ദിവസത്തിന്റെ ശീലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇബ്രാനമി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. 30-60-100 വരെ ആരിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇന്നത്തെ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വിവിധ നിലകളിൽ അതിന്റെ നേതൃത്വം നൽകുന്നവരെയും ഇതിൽ സംബന്ധിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ വാഴ്ത്തണമേ. ഇതിന്റെ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇതിന്റെ ചുമതലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിയൻ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടുത്ത മുഖലുമായി ഇതുമായി ബന്ധപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹത്തോടും അത്ഭുതകരമായിട്ട് നിർവഹിക്കാൻ തക്കവണ്ണം അവർ പ്രാപ്തി തരണമേ. ദൈവമേ ഞങ്ങൾ ആലോചിക്കുന്ന ചിന്തകളും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെയും അവിടുത്തെ തിരുനാമ മഹത്വത്തിന് മാത്രമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്നത്തെ രാത്രി അവിടുത്തെ കൃപയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ അവിടെ നേറ്റെടുക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ മാനുഷികമല്ല എന്നുള്ള തിരിച്ചറിവിൽ ദൈവമേ പരിശുദ്ധാത്മാവിനെ തന്നെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും ആത്മീയമായി ഉയരുവാനും ഞങ്ങളോട് സഹായിക്കണമേ. ഇത് ശുശ്രൂഷയാദിയോടൊന്നും വാഴ്ത്തണമേ. വചനം കേൾക്കുന്നവരിലും അതിനെ ശുശ്രൂഷിക്കുന്നതിന് അവിടുത്തെ ആത്മാവിനെ പകരണമേ. നാഥാ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ.
ഇതിനകത്ത് കയറിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ മത്തോലിക്കമാരത്തിന്റെ പേരിൽ സ്വാഗതം പറയുന്നു. അച്ഛൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെളിപാട് പുസ്തകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. 1-7 വരെയുള്ള അധ്യായമാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. ഇതിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതവും അതുപോലെ ഇത് കാര്യമായിട്ട് അച്ഛൻ പറയുന്നത് അതിന്റെ നോട്ട് എഴുതിയെടുക്കത്തക്കവണ്ണം തയ്യാറായിരിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ അച്ഛനെ ഇതിനകത്ത് ക്ഷണിക്കുന്നു ക്ലാസ് തുടങ്ങിയാട്ടെ.
ഓക്കെ. നിമിഷം പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. വിശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായ ദിവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദമാമി ഓർപ്പിച്ചതുപോലെ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള ചിന്തയാണ്, അതിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള ആഴ്ചകളിൽ വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള ക്ലാസ്സും ബഹുമാനപ്പെട്ട പി സി ഓർച്ചൻ്റെ എൻ്റെ ആഴ്ചയില്ല, അത് കഴിഞ്ഞ് തച്ചും അന്നാമയും പാസ്റ്റും എന്നുള്ള ഭാഗത്തെ കുറിച്ചുള്ള വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള കൃതിയും അതോടൊപ്പം തന്നെ പ്രശ്ന സമ്പൂർണമായ ഒരു കൃതിയാണ് വെളിപാട് പുസ്തകം. ഇത് കാനോനികമാണോ, വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ബേസിൽ പഠിപ്പിക്കാൻ ഒക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ പലർക്കും സംശയമുണ്ട്. നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സാധുമാമ്യം പറഞ്ഞു, എന്നുവെച്ചാൽ ഇത് വേണോ, നമുക്ക് വേറെ ഏതെങ്കിലും പോർഷൻസ് എടുത്താൽ പോരായോ എന്ന് ചോദിച്ചു. മാമ ചോദിച്ചതിന്റെ ഉദ്ദേശം ഇത് നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്, നമുക്ക് അർത്ഥം പിടികിട്ടാത്ത പല സിംബോളിക്കായിട്ടുള്ള പല രൂപകങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ ഇത് ഇതിന്റെ പശ്ചാത്തലം അറിയാതെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ നമ്മളിത് പഠിച്ചാൽ, ഇത് ആഴമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എനിക്കറിയാം ഈ പുസ്തകത്തിന്റെ തന്നെ ലാംഗ്വേജ്, അത് സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, സബ്ജക്ട് മാറ്റർ ഇറ്റ്സെൽഫ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ ബുക്ക്. മറ്റ് പല ബൈബിളിലെ പുസ്തകങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള നിലയിലാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ രചനയും അതുപോലെ തന്നെ അതിന്റെ പ്രസന്റേഷനും അതിന്റെ ഭാഷയും അതിന്റെ ഉള്ളടക്കവും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ നാം മനസ്സിലാക്കിയതിലേ ഒക്കുള്ളൂ. നമുക്കറിയാം ഇപ്പൊ ആധുനിക സഭകൾ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ, സെക്ടേറിയൻ സഭകൾ, ശാബത് മിഷൻ, ആ അവരൊക്കെ ഈ പ്രൊട്ടസ്റ്റന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും ഈ പുസ്തകത്തെ മുൻനിർത്തിയ അവർ ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് അത് ഈ പുസ്തകത്തിൽ നിന്നാണ്. ഇറ്റ് ഇസ് ദ ഓൺലി വൺ ബുക്ക് ദേ ഗിവ് ടൂ മച്ച് ഇമ്പോർട്ടൻസ് ഫോർ ദർ സ്പീച്ചസ് ആൻഡ് പ്രസന്റേഷൻ. നമ്മൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ലോകാവസാനവും കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങും ഒക്കെ വെച്ചുള്ള എത്ര ഡേറ്റുകൾ, എത്ര അവർ കാൽക്കുലേറ്റ് ചെയ്തുള്ള എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റുകാര് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. അവര് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെയാണ്. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദർ ചലഞ്ച്, ടു ആൻസർ ദർ ക്വസ്റ്റ്യൻ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ അബൌട്ട് ദിസ് ബുക്ക്. നമ്മള് അവരെ മനസ്സിലാക്കുക, ഒരു ഉത്തരം പറയാൻ, അവരോട് നമുക്ക് അവരുടെ വെല്ലുവിളികൾ നമുക്ക് അതിജീവിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ഈ പുസ്തകം അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ആളല്ല എന്നുള്ളത് തന്നെ ആദ്യമായിട്ട് സമ്മതിക്കുന്നു. ഞാൻ പലരോട്, എനിക്ക് സ്നേഹം പലരോട് പറഞ്ഞെങ്കിലും അവരാരും അതിന് മുതിരായിരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മുതിർന്നത്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കും ഇത് പഠിപ്പിക്കുമ്പോൾ എനിക്കും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇത് പ്രയോജനപ്പെടും. ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരെണ്ണത്തെ ഒരു കാര്യത്തെ കുറിച്ച് മുഴുവനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ക്ലാസിന്റെയും എയിമായിട്ട് തോന്നില്ല. പക്ഷെ ചില സ്പാർക്ക് ഉണ്ടാക്കാൻ, ചില മനസ്സിൽ ചില ഫ്ലെയിം ഉണ്ടാക്കാൻ, മനസ്സിൽ ചില ഇതിനെ കുറിച്ചുള്ള ഒരു ത്വര ഉണ്ടാക്കാൻ, ഒരാഗ്രഹം ഉണ്ടാക്കാൻ, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു ഇൻസ്പിറേഷൻ നൽകുകയാണെങ്കിൽ ആ ക്ലാസ് അത് കൂടുതൽ പ്രയോജനപ്പെടും. ഞാൻ ആ ഒരു നിലയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തക്കവണ്ണം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സായിട്ട് തീരണം എന്നുള്ള നിലയിലാണ് ഞാനിതിനെ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ആദിമ സഭയിൽ നമ്മുടെ പുതിയ നിയമ കാനോനിൽ വളരെ വ്യാപകമായ അംഗീകാരം ലഭിച്ച ഒരു പുസ്തകമല്ല. കാനൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ദ ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ബുക്ക്, ന്യൂ ടെസ്റ്റമെന്റ് കാനൻ എന്ന് പറയുമ്പോൾ ന്യൂ ടെസ്റ്റമെന്റിൽ ഏതെല്ലാം പുസ്തകം വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒഫീഷ്യലായിട്ടുള്ള ലിസ്റ്റാണ് കാനൻ എന്നുള്ള ന്യൂ ടെസ്റ്റമെന്റ് കാനൻ ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിമ സഭയിലെ സുറിയാനി സഭകൾ ഇതിനെ പൊതുവായിട്ട് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ പാശ്ചാത്യ സഭകൾ ഇതിന് അംഗീകാരം കൊടുത്തിരുന്നു. അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ അദ്ദേഹത്തിന്റെ ഈസ്റ്റർ ലെറ്റർ ഓഫ് 367 AD, അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ വേദ ചിന്തകന, സഭകളുടെ തിയോളജിയനായിട്ട് ഉള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഈ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള, വെളിപാട് പുസ്തകം കാനോനികമാണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ സഭാ വേദപുസ്തക വായന കുറിപ്പ് നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ അതിനകത്തും ആദ്യത്തെ മൂന്ന് ചാപ്റ്ററുകളെ കുറിച്ചുള്ള ഈ പ്രത്യേകിച്ച് സഭകൾക്കുള്ള ദൂതിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മുടെ ആരാധന ഭാഗമായിട്ട് വായിക്കാൻ ശ്രമപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് നേരത്തെ അത് അത്രയും പോലും ക്രമീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞാനിത് ഓർമ്മിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ പുസ്തകം ഞാൻ ആദ്യമേ പറഞ്ഞ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പുസ്തകമാണ്. നമുക്ക് പരിചിതമില്ലാത്ത വർണ്ണനകൾ, രൂപകങ്ങൾ, പ്രതിബിംബങ്ങൾ, അതൊക്കെ ഉപരിയായിട്ട് ദൃശ്യ പ്രപഞ്ചം, അദൃശ്യ പ്രപഞ്ചം, ഇത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ നയിക്കുന്നത്, ഇതൊക്കെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതുമൂലം വായിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ അർത്ഥം അത്ര പിടികിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ പലരും ഇത് അത്ര വായിക്കാനായിട്ട് നമ്മൾ മുതിരാറില്ല. ഈ പ്രൊട്ടസ്റ്റന്റ് സെക്ടേറിയൻസ് ഒക്കെ ഇതുമൂലമാണ്, ഇത് ഇതിന്റെ ബേസിൽ തന്നെയാണ് പല പ്രൊട്ടസ്റ്റന്റ് സഭകൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. പല എസ്കറ്റോളജി യുഗാന്ത്യത്തെ കുറിച്ച് അവര് പഠിപ്പിക്കുന്നുണ്ട്, അവരിതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസിൽ അവര് പല പ്രവചനങ്ങളും നടത്തുന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആളുകൾ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമ്മളിത് അത്ര വായിക്കാൻ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത്. രണ്ടാമതായിട്ട് ഇത് ഓർമ്മിപ്പിക്കുന്ന എനിക്ക് പറയാനായിട്ടുള്ളത്, ഇത് വെളിപാട് പുസ്തകം അല്ലെങ്കിൽ വെളിപാട് സാഹിത്യം എന്നുള്ളത് പീഡന കാലത്ത് എഴുതപ്പെട്ട പുസ്തകം. പീഡനത്തിന്റെ കാലത്ത് സഭയെ സംബന്ധിച്ച് കൊടിയ പീഡനങ്ങൾ നിലനിന്ന കാലഘട്ടമാണ് ആദിമ നൂറ്റാണ്ട്. ആ സമയത്ത് രൂപപ്പെട്ട പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ വെളിപാട് സാഹിത്യം എന്നുള്ള നിലയിൽ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ, അപ്പോക്കാലിപ്റ്റിക് റൈറ്റിംഗ്സ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പീഡന കാലത്തുള്ള കൃതി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വഭാവവും ഇതിന്റെ സമീപനവും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണയുള്ള പുസ്തകത്തിൽ നിന്ന് ഇത് വ്യത്യാസമായിട്ടാണ് ഈ വെളിപാട് സാഹിത്യത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. ബൈബിളിൽ നമുക്കറിയാം പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മള് മോശയുടെ 5 പുസ്തകങ്ങൾ, നിയമ പുസ്തകങ്ങൾ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു, പഞ്ചഗ്രന്ഥങ്ങൾ, തോറ എന്നുള്ള പുസ്തകം, പെന്തറ്റൂക്ക്, നിയമ പുസ്തകങ്ങൾ. ഈ നിയമ പുസ്തകങ്ങൾക്കകത്ത് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത് പേഴ്സണൽ ലോ, റിലിജിയസ് ലോ, അങ്ങനെ ലോയെ കുറിച്ച നിയമ പുസ്തകങ്ങൾ, ജീവിതത്തെ സ്പർശിക്കുന്ന നിയമങ്ങളുടെ സമാഹാരമാണ് ഈ ആദ്യ 5 പുസ്തകങ്ങൾ എന്നുള്ള നിലയിൽ കാണുന്നത്. പിന്നീട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബുക്കുകളെ കുറിച്ച് കാണുന്നുണ്ട്. ഇസ്രയേൽ ചരിത്രം, അവരുടെ പ്രയാണം, കനാൻ നാട്ടിലേക്കുള്ളവരുടെ യാത്ര,
രാജാക്കന്മാരുടെ ചരിത്രം, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ബുക്ക് നമുക്ക് കാണുവാനായിട്ട് നോക്കാം. പ്രൊഫറ്റിക്കൽ ബുക്ക് നമുക്ക് കാണുവാനായിട്ട് നോക്കും. മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്, അവര് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്, ഇസ്രായേൽ ജനത്തോട് ദൈവം ആവശ്യപ്പെടുന്നത്, അവരെ കറക്ഷന് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ഇത് പ്രവാചകന്മാരിൽ കൊടുക്കുന്ന പ്രൊഫറ്റിക്കൽ ബുക്സ് ഉണ്ട്. പിന്നെ പോയട്രി ഉണ്ട്, വിസ്ഡം റൈറ്റിംഗ്സ് ഉണ്ട്, ബയോഗ്രഫീസ് ഉണ്ട്. നമ്മൾ ഗോസ്പൽ ഇറ്റ്സെൽഫ് ഈസ് എ ബയോഗ്രഫി. കർത്താവിന്റെ ചരിത്രത്തെ കുറിച്ചാണ് എവൻഗെലിയോൻ നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങൾക്കുള്ള അകത്തുള്ള പുസ്തകങ്ങൾ. പിന്നെ പൊളയിൻ ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഈ പുസ്തകങ്ങൾക്കകത്ത് അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടുള്ള ഒരു ചിന്താധാരയാണ്, ഒരു സാഹിത്യ രീതിയാണ് ഈ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ നോക്കുന്നത്. അതിനെ വെളിപാട് സാഹിത്യം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. പിന്നെ അപ്പോക്കാലിപ്റ്റിക്കൽ ലിറ്ററേച്ചർ, ഈ ശൈലിയിൽ ഒന്നും പെടാത്ത, സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യാസപ്പെടാത്ത ഈ ഒരു പുസ്തകത്തിന് പറയുന്നത് അപ്പോക്കാലിപ്റ്റിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നു. ഇത് രൂപപ്പെട്ടു വന്നത് BC 2nd century AD 2nd century ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. BC 200 മുതൽ AD 200 വരെയുള്ള 400 കാലഘട്ടത്തിലാണ് ഈ വെളിപാട് സാഹിത്യങ്ങൾ, വെളിപാട് റൈറ്റിംഗ് അപ്പോക്കാലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ് രൂപപ്പെട്ടു വരുന്നത്. കുംബ്രാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. യോഹന്നാൻ സ്നാപകനൊക്കെ ആ കുംബ്രാൻ സമൂഹത്തിലെ, ആ സന്യാസി സമൂഹത്തിലെ അംഗമായിരുന്നു. ആ സമൂഹമാണിത് രൂപപ്പെടുത്തിയത് എന്ന്, ആദ്യമായിട്ട് തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് വ്യാപകമായിട്ടുള്ള അംഗീകാരം ഒന്നും കിട്ടിയിട്ടില്ല. ദ ഗ്രീക്ക് വേർഡ് ഓഫ് റെവലേഷൻ ഈസ് അപ്പോക്കാലിപ്സിസ് എന്നുള്ളതാണ്. Apocalypsis is composed of two parts. Apo means away from. Calypsis is veiling. It means unveiling or revealing. Velippaduthuka, maraneekuka, rahasyam velippaduthuka, remove the curtain ennulla artham okke idinagathe varunnundu. ഒന്നിന്റെ മുകളിലുള്ള ആവരണം മാറ്റുക, അനാച്ഛാദനം ചെയ്യുക, അത് അൺകവർ ചെയ്യുക എന്നുള്ളതാണ്. വെളിപ്പെടുത്തുക എന്നുള്ള ഒരു നിലയിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഒറിജിനലി എ റിലിജിയസ് വേർഡ്. ഇറ്റ് മീൻസ് സിംപ്ലി ഡിസ്ക്ലോസർ ഓഫ് എനി ഫാക്ട്. ലേറ്റർ ഇറ്റ് ബിക്കം സ്പെസിഫിക്കലി എ ക്രിസ്ത്യൻ വേർഡ്. ആദ്യം ഇതൊരു റിലിജിയസ് വേർഡ് ആയിട്ട് അല്ല മനസ്സിലാക്കിയിരുന്നത്, പക്ഷെ ചുരുക്കാലത്ത് ഇത് റിലിജിയസ് വേർഡായിട്ട് തന്നെ, ക്രിസ്ത്യൻ വേർഡായിട്ട് തന്നെ അത് രൂപപ്പെട്ടു. അതിന് ഉദാഹരണങ്ങൾ കാണുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റിവീലിംഗ് ഓഫ് ഗോഡ്സ് വിൽ ടു അസ്. ഇറ്റ് യൂസ്ഡ് ഫോർ ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് ട്രൂത്ത് ടു മാൻ, ഗലേഷ്യൻസ് 1:12. അതിനകത്ത് പൗലോസ് ലീഹ പറയുന്നു, പോൾ റിസീവ്ഡ് ഹിസ് ഗോസ്പൽ not from men but by apocalypse. മലയാളത്തിൽ വായിക്കുന്നത്, സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാത്രമല്ല ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നത്, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. Again it is used as God's revealing to men of his own mysteries. ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബൈബിളിൽ ഇതിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളു. വെളിപാട് സാഹിത്യങ്ങൾ ഞാൻ പറഞ്ഞത് പീഡനത്തിന്റെ കാലത്താണ് ഇത് രൂപപ്പെട്ടത്. അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ കാലത്ത് ജെറുസലേം നശിപ്പിക്കപ്പെട്ടു. അന്ത്യോക്കസ് മക്കാബിയറുടെ പുസ്തകത്തിനകത്ത് അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ക്രൂരത നമുക്ക് കാണാനുണ്ട്. ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചപ്പോൾ, പീഡനം അനുഭവിച്ചപ്പോൾ, ആ കിരാതമായ അനുഭവത്തിന്റെ നടുവിലാണ് ഇതുപോലെയുള്ള അതാണ് ഈ അപ്പോക്കാലിറ്റിക്കൽ റൈറ്റിംഗ്സ് രൂപപ്പെടാനായിട്ടുള്ള കാര്യം. അപ്പം അന്ത്യോക്യസ് എപ്പിഫാനസ് ഇസ്രേ ജൂസിനെതിരെ നടത്തിയ കൊടും പീഡനങ്ങളെ കുറിച്ച് നമ്മൾ ആ മക്കാബേയുടെ പുസ്തകം വായിക്കുന്നുണ്ട്. അദ്ദേഹം ദേവാലയം അശുദ്ധമാക്കി, സർക്കംസിഷൻ നിർത്തി, ദേവാലയം അശുദ്ധമാക്കി, സ്ക്രിപ്ചേഴ്സ് ചുട്ടരിച്ചു. അത് ഇസ്രേ ജൂസിനെ സംബന്ധിച്ചിടത്തോളം റിലീജിയസ് ആയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് കൊടിയ പീഡനങ്ങൾ ഉണ്ടായ സമയത്ത് അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുവാൻ ആയിട്ടാണ് ഈ വെളിപാട് സാഹിത്യങ്ങൾ രൂപമെടുക്കുന്നത്. ദ പർപ്പസ് ഓഫ് ദി അപ്പോക്കാലിപ്റ്റിക്കൽ റൈറ്റിംഗ് ഈസ് ടു ഗീവ് ഹോപ്പ് ടു ദ പീപ്പിൾ. പീഡനത്തിന്റെ സമയത്ത് ആളുകൾ വളരെ വേദനയിലും പ്രയാസത്തിലും കണ്ണുനീരിലും ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യാശയുടെ നല്ല ദൂത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെളിപാട് സാഹിത്യങ്ങൾ രൂപപ്പെട്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് അതിനകത്തുള്ള ധൈര്യപ്പെടുത്തലും അതുപോലെ തന്നെ എൻകറേജ്മെന്റും അവരെ കാത്തു സൂക്ഷിക്കാൻ, അവരെ സൂക്ഷിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ അവർക്ക് വേണ്ടി ഒരു പിതാവ് മുകളിലുണ്ട് എന്നുള്ള ഒരു പ്രത്യാശയുടെ സന്ദേശവുമൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഈ അപ്പോൾ കഴിക്കുന്ന റൈറ്റിംഗ്സിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ വേദനയിലും പ്രയാസത്തിലും ഒക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്നത് അല്ലേ. ഒത്തിരി കൊടിയ പീഡനങ്ങളിലും പ്രയാസങ്ങളിലും എന്നും രോഗങ്ങളിലും ഒക്കെ നമ്മൾ ആകുമ്പോൾ നമ്മുടെ ആളുകൾ എപ്പോഴും ചിന്തിക്കും എന്നാണ് ഇതിൻ്റെ ഒരു അറുതി ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു അവസാനമുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആളുകൾ ഈ കൈനോട്ടക്കാരൻ്റെ അടുത്തും അതുപോലെ തന്നെ ഭാവി പറയുന്നവരുടെയൊക്കെ അടുത്തും ജാതകം നോക്കുന്നവരുടെയൊക്കെ അടുത്തും ഒക്കെ പോകുന്നത്. വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആളുകൾ അങ്ങനെ പോകാറില്ല. എന്നാൽ വേദനയുടെ അനുഭവത്തിൽ, പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രതീക്ഷയുടെ ഒരു അനുഭവം ഉണ്ടോ എന്ന് ആഗ്രഹിക്കും. ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കും. ഇങ്ങനെ അടിച്ചമർത്തലപ്പെടലിന്റെ ഒരു അനുഭവത്തിലാണ് അപ്പോക്രാഫിക്കൽ റൈറ്റിംഗ്സ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ ഒന്നാമതായിട്ട് ഓർമ്മിക്കുന്നത്. BC 200-നും AD 200-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ആണ് ജൂസിന്റെ ഇടയിലും ക്രിസ്ത്യൻസിന്റെ ഇടയിലും അപ്പോക്കാലിപ്റ്റിക്കൽ ബുക്സ് ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഇടയിലെ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഹാനോക്ക്, ബുക്ക് ഓഫ് ഈനോക്ക് എന്ന് പറയും, അപ്പോക്രിഫ് ഓഫ് ബാരൂക്ക്, അപ്പോക്രിഫൽ ഓഫ് എസ്ര. നമുക്ക് എസ്രയുടെ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം സെക്കൻഡ് എസ്ര എന്നുള്ളത്. അസംഷൻ ഓഫ് മോസസ്, സിബെല്ലിയൻ ഓറക്കിൾസ്, ഇതൊക്കെ ഫസ്റ്റ് സെഞ്ചുറിക്ക് മുമ്പുള്ള BC-യിലുള്ള ബുക്കുകളാണ്. അത് യഹൂദന്മാരുടെ ബുക്കുകളായിട്ടാണ്, യഹൂദൻ ജൂസിന്റെ ഇടയിൽ പ്രചരിച്ചിരുന്ന അപ്പോക്രിഫൽ ബുക്കുകളായിട്ടാണ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഇതുപോലെയുള്ള റൈറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ബുക്കുകളിൽ നമുക്ക് യോഹന്നാന്റെ വെളിപാട് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലുള്ള വെളിപാട് പുസ്തകം ദാനിയേലിന്റെ വെളിപാട് പുസ്തകം, ദാനിയേലിന്റെ പുസ്തകം. ബൈബിൾ രണ്ട്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഓരോ അപ്പോക്രിഫൽ ബുക്സ് ഉണ്ട്. പഴയ നിയമത്തിലെ അപ്പോക്രിഫൽ ബുക്കാണ് ദാനിയേലിന്റെ ബുക്കും, പുതിയ നിയമത്തിലെ അപ്പോക്രിഫൽ ബുക്സ് യോഹന്നാന്റെ വെളിപാട്. വേറെ പല വെളിപാട് പുസ്തകങ്ങളും ഉണ്ട്, അപ്പോക്രിഫൽ റൈറ്റിംഗ്സ് ഉണ്ട്. പുതിയ നിയമത്തിലുണ്ട് ഫസ്റ്റ് സെഞ്ചുറി കഴിഞ്ഞിട്ടുള്ള AD-യിലുള്ള മറ്റ് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് അപ്പോക്കാലിപ്സ് ഓഫ് പീറ്റർ, പത്രോസ് എഴുതിയ വെളിപാട്, പൗലോസിന്റെ വെളിപാട്, തോമസ് ലീഹായുടെ വെളിപാട്, ഇങ്ങനെയൊക്കെ ഉള്ള വെളിപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് യോഹന്നാന്റെ വെളിപാട് പുസ്തകം മാത്രമേ ഉള്ളു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത് അപ്പോക്രിഫ്, ഇതുവരെ പറഞ്ഞത് അപ്പോക്രിഫിക് റൈറ്റിംഗ്സ് ഒറിജിനേറ്റഡ് ഇൻ ദ ടൈം ഓഫ് പെർസിക്യൂഷൻ. ദ പർപ്പസ് ഓഫ് ദി അപ്പോക്രിഫൽ റൈറ്റിംഗ്സ് ഈസ് ടു ഗീവ് ഹോപ്പ് ടു ദ പീപ്പിൾ. തളർന്നു കിടക്കുന്ന ജനത്തിന് പ്രത്യാശയുടെ സന്ദേശം കൊടുക്കുവാൻ ആണ് ഈ വെളിപാട് സാഹിത്യങ്ങൾ ഉണ്ടായത്. ഇനി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വെളിപാട് പുസ്തകങ്ങൾക്ക്, ഈ വെളിപാട് സാഹിത്യങ്ങൾക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് പൊതുവായിട്ടുള്ള പ്രത്യേകത, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ആർ സ്യൂഡോണിമസ്. എഴുത്തുകാരന്റെ പേരിലല്ല ഈ പുസ്തകങ്ങളൊക്കെ അറിയപ്പെടുന്നു. ഒൺലി വൺ എക്സെപ്ഷൻ, വെളിപാട് പുസ്തകം മാത്രമേ ഉള്ളൂ, റെവലേഷൻ ഓഫ് സെന്റ് ജോൺ. ഓൾ ദ ബുക്ക് ആർ സ്യൂഡോണോമസ്. ദ ബുക്സ് ആർ പബ്ലിഷ് അണ്ടർ ഫോൾസ് നെയിം. നമ്മൾ കേട്ടിട്ടുണ്ട് ചില പുസ്തകങ്ങൾ നിക്നെയിമില് എഴുതുന്ന ബുക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള പേരുകളുള്ള. പക്ഷെ എന്നാൽ ഈ വെളിപാട് സാഹിത്യത്തെ കുറിച്ച് പറയുന്നത് അത് എഴുത്തുകാരന്റെ പേരിലല്ല ഈ ലേഖനങ്ങൾ അറിയപ്പെടുന്നു. എക്സെപ്ഷൻ ഉണ്ട്, യോഹന്നാന്റെ പുസ്തകം മാത്രമാണ്. പക്ഷെ പൊതുവായിട്ട് പറയുമ്പോൾ ഈ പുസ്തകങ്ങൾ ആരുടെയും എഴുതിയ ആളിന്റെ പേരിലല്ല അറിയപ്പെടുന്നു. കാരണം എന്താ കാരണം? ഇത് പീഡനത്തിന്റെ കാലത്ത് എഴുതപ്പെട്ടതാണ്. എഴുത്തുകാരന്റെ പേര് എഴുതിയാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ പീഡനത്തിന്റെ ബാക്കി അദ്ദേഹം അനുഭവിക്കേണ്ടതായിട്ട് വരും. ടു അവോയ്ഡ് ഡേഞ്ചർ, അതിനു വേണ്ടിയിട്ടാണ് ഇത് മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒക്കെ പേരിലാണ് ഈ ബുക്കുകൾ അറിയപ്പെടുന്നു. ദാനിയലിന്റെ പുസ്തകം സെക്കൻഡ് സെഞ്ചുറിയിൽ എഴുതിയതാ, പക്ഷേ യഥാർത്ഥ ദാനിയൽ ജീവിച്ചിരുന്നത് സിക്സ് സെഞ്ചുറി ബി സിയിലാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആ വെളിപാട് ദാനിയലിന്റെ പുസ്തകം എഴുതിയത് സെക്കൻഡ് സെഞ്ചുറിയിലാണ്. ആ ദാനിയലും എഴുതിയ ദാനിയലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബുക്ക് ഓഫ് ഈനോക്ക് നമുക്കറിയാം, വാദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആ ഒരു പിതാവ്. ഈ പുസ്തകം എഴുതപ്പെട്ടത് ഈ ഈ നാല് നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക്, ആദ്യത്തെ രണ്ട് ബി സിയുടെ അവസാന നാളുകളിലാണ്. 12 പേട്രിയാർക്സിന്റെ പേരിലുള്ള ബുക്ക്. ഈ പേട്രിയാർക്സിന്റെ സമയത്ത് എഴുത്തും വാദന ഒന്നുമില്ല. പക്ഷെ ആ പുസ്തകം എഴുതിയത് ആ അവരുടെ പേരിലാണ്. ആ പുസ്തകത്തിന്റെ ആധികാരികത, അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുവാൻ, അതിന്റെ ഇമ്പോർട്ടൻസ് ഉൾക്കൊള്ളുവാനോടൊക്കെയാണ് ഉദ്ദേശിച്ചാണ് ഏതെങ്കിലും പുരാതന പിതാക്കന്മാരുടെ പേരിൽ ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ചത്. രണ്ടാമത്, ഈ വെളിപാട് പുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത, ഇതിന് കോഡ് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഡ് ലാംഗ്വേജ്, അതും നമ്മൾ ഓർത്താൽ മനസ്സാകും. നേരെ ചൊവ്വേതിന് കാര്യം പറഞ്ഞാൽ അപകടമാണ്. അപ്പൊ അതുകൊണ്ട് അല്പം മാറ്റിയും മറിച്ചും ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകുകയും ചെയ്യണം. അങ്ങനെയുള്ള കോഡ് ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരുപാട് പുസ്തകം നോക്കുമ്പോൾ പല കോഡ് ഭാഷകളുണ്ട്. മൃഗങ്ങളുണ്ട്, നമ്പേഴ്സ് ഉണ്ട്, കളറുണ്ട്, മുദ്രകളുണ്ട്, ഇതൊക്കെ പലതും, വിചിത്ര ജീവികളുണ്ട്, ഇതിനൊക്കെ പല വ്യംഗ്യാർത്ഥങ്ങളുമുണ്ട്. അത് അന്നത്തെ സാഹചര്യം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ആ ഭാഷ ഡീകോഡ് ചെയ്യുവാനായിട്ട് ഒക്കുകയുള്ളൂ. ഞാൻ ആദ്യം ഓർപ്പിച്ചു, ഇത് മറ്റ ഒരാളുടെ പേരിലായിരിക്കും എഴുതുന്നത്. രണ്ടാമത്, ഈ വെളിപാട് സാഹിത്യത്തിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത, ഇതിന് കോഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിനകത്തുള്ള അവർക്ക് മനസ്സിലാക്കുന്ന സിമ്പൽസും അവർക്ക് മനസ്സിലാക്കുന്ന രൂപങ്ങളുമൊക്കെയാണ് ഈ വെളിപാട് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഒക്കും. നമുക്കറിയാം, നമ്മൾ ചില ഭാഷകൾ ചില പ്രദേശത്തുള്ളവർക്കറിയാം. ആ പ്രദേശത്ത് ഉള്ളവർക്കല്ലാതെ മറ്റുള്ളവർക്ക് അതിന്റെ അർത്ഥം ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടത്തില്ല. മലയാള ഭാഷ തന്നെയാണെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നതും കാസർഗോഡ് ഉപയോഗിക്കുന്നതും മധ്യകേരളത്തിൽ ഉപയോഗിക്കുന്നതും ഒക്കെ ഭാഷകൾക്ക് ചില വാക്കുകൾക്ക് തന്നെ ചില പ്രത്യേകതകളുണ്ട്. അത് ആ സമൂഹത്തിന് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് ഒക്കത്തുള്ളൂ. എല്ലാ സമൂഹവും ഈ സിമ്പിൾസ് എല്ലാ സമൂഹത്തിന് മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഇവരുപയോഗിച്ചിരിക്കുന്ന കോഡ് ഭാഷ ഇത് അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. കാര്യം എന്താണ് ചോദിച്ചാൽ, പേഴ്സിക്യൂഷൻ നിലനിൽക്കുന്ന സമയമാണ്. അവരെ വെട്ടിത്തുറന്ന് നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതിന്റെ ഇത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ ഇത് പറയുവാനായിട്ട് ഒക്കുകയില്ല. നമുക്കറിയാം, അടിച്ചമർത്തലുകൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് വിലക്കുകളുണ്ട്, വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതിന് വിലക്കുകളുണ്ട്. നമുക്ക് രാജ്യഭരണമൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് ചില കാര്യങ്ങൾക്ക് ആളുകളൊന്നും പറയത്തില്ല. ഞങ്ങൾ മസ്കറ്റിലായിരുന്ന ഒരു സമയത്ത് അവിടുത്തെ രാജാവിനെ കുറിച്ചുള്ള പേര് ആളുകൾ ഒരു പ്രത്യേക വാക്കുകൾ കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നാഷണൽ മൂവ്മെന്റ് നടക്കുന്ന സമയമുണ്ട്. അപ്പം എന്തെങ്കിലും രീതിയിൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞ അവർക്ക് സംശയം തോന്നിയാൽ ഇങ്ങനെയുള്ളവരുടെ ജീവൻ അപകടത്തിലാണ്. കേരളത്തെ നടുക്കിയ ഒരു ഭരണമായിരുന്നു സർ സി പി യുടെ ഭരണം. ഈ സർ സി പി യെ ആളുകള് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന്റെ പേരിന് പകരം ഒരു പ്രത്യേക നമ്പറാണ് അവര് ഉപയോഗിച്ചിരുന്നത്. അത് പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കമ്മ്യൂണിക്കേഷൻ നടക്കുവാനായിട്ട് അവര് ചില കോഡ് ഭാഷകൾ ഉപയോഗിച്ചു. ഇത് പീഡനത്തിന്റെ സമയത്ത് അവരുടെ കൂടെയുള്ള വിശ്വാസികളെ അവർക്കുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ അവരെ ധൈര്യപ്പെടുത്താൻ അവർക്ക് വേണ്ട എൻകറേജ്മെന്റ് കൊടുക്കാൻ അവർക്ക് എഴുതുമ്പോൾ അത് ആ സമൂഹം മാത്രം ഉൾക്കൊണ്ടാൽ മതി, ഈ സമൂഹം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി, പുറത്തുള്ളവരെ ഇത് കേട്ടാൽ പുറത്തുള്ളവരിത് മനസ്സിലാക്കിയാൽ ഈ സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അവര് ഇതിനകത്ത് കോഡ് ഭാഷ ഉപയോഗിച്ചത്. എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദിമ സഫ ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പലാണ് ഫിഷിന്റെ സിമ്പൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആദിമ സഫ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അതിനെ കുറിച്ചറിയാം. ഗ്രീക്കിൽ ഈ ഫിഷ് എന്നുള്ള വാക്കിന്റെ ഇക്തൂസ് എന്നുള്ള വാക്കാണ്. ഇക്തൂസ് നാല് വാക്കുകളാണ് ഈ ഇക്തൂസിനകത്തുള്ളത്. ഈ നാല് വാക്കുകൾ, ഒന്നാമത്തെ ഐ, ഐ എന്നുള്ളതിന്റെ അർത്ഥം ഈസൂസ്, ജീസസ്. ഗ്രീക്കിൽ ഈസൂസ് എന്ന് പറഞ്ഞാൽ ജീസസ് എന്നുള്ളതാണ്. ജീസസ്. ക, ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ വാക്കാണ് ക എന്നുള്ളത്. മൂന്നാമത്തെ വാക്ക് എന്നുള്ളതാണ് തേ എന്നുള്ളത് തെയോസ്. ഒന്നാമത് യേശു, ജീസസ് ക്രൈസ്റ്റ് തെയോസ് ദൈവം. നാലാമത്തെ എസ് ഇക് തൂസ്. ഐ ത ക ത എസ്. എസ് എന്നുള്ളത് സേവിയർ എന്നുള്ളതാണ്. യേശു ക്രിസ്തു ദൈവവും രക്ഷകനും രക്ഷിതാവുമാണ്. യേശു ക്രിസ്തു ദൈവവും രക്ഷിതാവുമാണ് എന്നുള്ളതാണ് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും ഒരാള് ഇക്തൂസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആദിമ സഭയിലെ ആളുകൾ അഭിസംബോധന ചെയ്തിരുന്ന ഒരു കോഡ് ഭാഷയാണ് ഇക്തൂസ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവന് മനസ്സിലാകും, ഈ പറയുന്ന ആള് ക്രിസ്ത്യാനിയാണ്, അവൻ ദൈവത്തെ രക്ഷകനും തന്റെ നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈവിസ്തിരി കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ അപ്പോക്രിഫൽ റൈറ്റിംഗ്സിൽ കോഡ് ഭാഷകൾ ഉപയോഗിച്ചത് അവർ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള പുറത്തുള്ള അധികാരികളിൽ നിന്ന് രക്ഷപ്പെടുവാനും ഇവര് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അവർ മനസ്സിലാക്കാതിരിക്കുവാനും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു രീതിയാണ് കോഡ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ആ കോഡ് ലാംഗ്വേജ് മനസ്സിലാക്കാതെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്താൽ അത് വളരെ അപകടമാണ്. അപ്പോൾ നമ്മൾ ആ വെളിപാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യവും ഇന്നത്തെ റിലീജിയസ് ആയിട്ടുള്ള സാഹചര്യം, കൾച്ചറൽ ആയിട്ടുള്ള സാഹചര്യം, സാംസ്കാരികപരമായിട്ടുള്ള സാഹചര്യം ഇതൊക്കെ പശ്ചാത്തലം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ട്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് ഈ വെളിപാട് സാഹിത്യത്തിന്റെ പ്രത്യേകത, ദ മെസ്സേജ് ഈസ് കൺവേയ്ഡ് ത്രൂ ദ മീഡിയം ഓഫ് വിഷൻസ് ആൻഡ് ഡ്രീംസ്. സ്വപ്നങ്ങളിൽ കൂടെയും ദർശനങ്ങളിൽ കൂടെയും ഈ ആശയം കൺവേ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ വെളിപാട് പുസ്തകങ്ങൾ ദർശനങ്ങളിലൊക്കെ കാണുന്നത്. പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ദൈവം ഡയറക്ട്ലി സ്പോക്കൺ ത്രൂ ദ പ്രോഫറ്റ്സ്. നിന്റെ ജീവിതത്തിന് ചേഞ്ച് വരുത്തുവാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സന്ദേശമാണ് വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ പ്രവാചക സന്ദേശങ്ങളിൽ കാണുന്നത്, എന്നാൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് എനിക്ക് ദർശനത്തിൽ അറിയിപ്പ് കിട്ടുന്നു. സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ ആവശ്യപ്പെടുന്നു. ഒരു മാലാഖിയോ ദിവ്യ പുരുഷനോ ദിവ്യ രഹസ്യങ്ങൾ സ്വപ്നത്തിൽ ഈ പ്രമുഖ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന നിലയിലാണ് ഈ വെളിപാട് സാഹിത്യത്തിന്റെ പൊതുവായിട്ടുള്ള രീതി. മെസ്സേജസ് കൺവേഡ് ത്രൂ ദ മീഡിയം ഓഫ് വിഷൻസ് ആൻഡ് ഡ്രീംസ്. പ്രൊഫറ്റിക്കൽ റൈറ്റിംഗ്സിൽ, പ്രൊഫറ്റിക്കൽ പുസ്തകങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് ദാനിയേലിന്റെ പുസ്തകം നമ്മൾ നോക്കിയാലും അവിടെയും ദർശനത്തിൽ ദാനിയേൽ പ്രവാചകന് അരുളപ്പാട് കിട്ടുന്നതായിട്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ ദൂതൻ അരുളപ്പാട് കൊടുക്കുന്നത്. നാലാമതായിട്ട് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഡ്യുവലിസം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. യഥാർത്ഥത്തിൽ ഇത് ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. സാത്താന്റെ പ്രവർത്തനം നിമിത്തം ദൈവജനം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആത്യന്തികമായി സാത്താൻ പരാജയപ്പെടും, ആത്യന്തികമായി ദൈവം വിജയിക്കും, ദൈവത്തിന്റെ സർവാധിപത്യം സ്ഥാപിക്കും, ദൈവം മഹത്വത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സന്ദേശം. ഇതിനകത്ത് സന്ദേശം രക്ഷകനും ന്യായാധിപനുമായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ഈ രാജാതിരാജാവ് അധികാരത്തോടെ പവർഫുൾ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളിലൊക്കെ സന്ദേശം. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമുണ്ട്, അവസാനം നന്മ വിജയിക്കും, തിന്മ എന്നേക്കുമായി പരാജയപ്പെടുത്തി ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം ലോകത്ത് നിലനിൽക്കും എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അവസാനമായി ഒരുപാട് പുസ്തകത്തിൽ കാണുന്നത് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിന്റെ ഒരു വലിയ സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നന്മയുടെ ആത്യന്തികമായിട്ടുള്ള വിജയമാണ്. നാല് കാര്യങ്ങളായി ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്, ഒന്ന്, എഴുത്ത് ഈ ലേഖനങ്ങൾ മറ്റൊരാളിന്റെ പേരിലായിരിക്കും എഴുതുന്നത്, യഥാർത്ഥ ആളിന്റെ പേര് വെളിപ്പെടുത്താതെ അത് എഴുതുന്നു. രണ്ടാമതായിട്ട് കോഡ് ഭാഷ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് മെസ്സേജസ് ഏതെങ്കിലും വിഷൻസിന്റെയോ ടീമിന്റെയോ പശ്ചാത്തലത്തിൽ ദൈവ പുരുഷന് ദൈവത്തിന്റെ പ്രതിനിധിക്ക് അരുളപ്പാട് കൊടുക്കുന്നതായിട്ടാണ്. അവസാനം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആത്യന്തികമായി നന്മയുടെ വിജയം എന്നുള്ളതാണ് ഈ വെളിപാട് പുസ്തകത്തിലെ പൊതുവായിട്ടുള്ള പ്രമേയമായിട്ട് കാണാനായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ഒരു വിവാദ കൃതി എന്നുള്ള നിലയിൽ ഇതിനെ കാണാനായിട്ട് നോക്കും. കാരണം ഇത് പല സാർവത്രികമായിട്ടുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. സുറിയാനി സഭ പാരമ്പര്യത്തിൽ ഇതിന്റെ കാനനിൽ ന്യൂറിറ്റോറിയൻ കാനനാണ് ആദ്യത്തെ കാനൻ. സുറിയാനി പാരമ്പര്യത്തിൽ ഇതിന്റെ കാനനിൽ ഇത് ഉൾപ്പെടുത്തി കാണുന്നില്ല. പക്ഷെ അത്തനാസിയോസ് അലക്സാൻഡ്രിയയിലെ അത്തനാസിയോസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസും ബൈസന്റിയൻ ഓർത്തഡോക്സ് ചർച്ചസും തുടക്കം മുതൽ തന്നെ ഈ പുസ്തകത്തെ അവരുടെ കാനലിൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. പാശ്ചാത്യ സഭകൾ കത്തോലിക്ക സഭയും അതിൽ നിന്ന് ഉണ്ടായതാണല്ലോ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്, അതൊക്കെ ആ സഭകളും അവരുടെ കാനനിൽ ഇത് ഉൾപ്പെടുത്തിയായിട്ട് കാണുന്നുണ്ട്. ഹുദായ കാനോനിൽ ബാർബ്രായ പുസ്തകത്തിൽ അദ്ദേഹം ഈ വെളിപാട് പുസ്തകം കാനനിൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. കാരണം അദ്ദേഹം 13-ാം സെഞ്ചുറിയിൽ ഉണ്ടായതാണ്. ആ സമയത്ത് അന്ത്യോക്യൻ സഭ പലവിധമായിട്ടുള്ള ഓർഡർ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം പുരാതനമായിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ കളക്ട് ചെയ്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. പക്ഷെ അത് യഥാർത്ഥമായിട്ട് കാനൻ എന്നുള്ള നിലയിലല്ല എഴുതിയേക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ഇത് കാണുന്നില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കണം. യഥാർത്ഥത്തിൽ ഒരു ബുക്ക് കാനലിൽ ഉൾപ്പെടുത്താൻ പല ക്രൈറ്റീരിയ ആദിമ സഭ ഉള്ള ക്രൈറ്റീരിയ ഉള്ളതായിട്ട് കാണാം. കാനൻ എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് അക്സെപ്റ്റ് ചെയ്തത് ലിസ്റ്റ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് ബുക്സ് ആണ്. Officially accepted list of New Testament book is New Testament canon. ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലൊക്കെ വളരെയധികം ബുക്കുകൾ പ്രചരിച്ചതായിട്ട് കാണുന്നുണ്ട്. വിശ്വാസ വിപരീതത്തിന്റെ ഉണ്ട്, അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പേരുകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്, ഒരാൾക്കു വേണ്ടി മറ്റാൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്, അപ്പോസ്തലി പിതാക്കന്മാർ എഴുതിയ പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ഒത്തിരി വരുമ്പോൾ ആദിമ പിതാക്കന്മാര് കാനൻ ഉണ്ടാക്കാനായിട്ട് പല ക്രൈറ്റീരിയ ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് ക്രൈറ്റീരിയ, ഒന്ന് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ബൈ എൻ അപ്പോസ്റ്റിൽ എന്നുള്ളതാണ്. കാനൻ ഉണ്ടാക്കാനായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ബൈ എൻ അപ്പോസ്റ്റിൽ, വേദപുസ്തകത്തിന്റെ ഒരു പുസ്തകമായിട്ടിത് വരണമെങ്കിൽ ഇത് അപ്പോസ്തോലന്മാരാൽ എഴുതപ്പെട്ടതായിരിക്കും, അപ്പോസ്തോലിക് അതോറിറ്റി, ഓർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അപ്പോസ്തോലിക് സോഴ്സ്, അപ്പോസ്തോലന്മാരുടെ സോഴ്സിൽ നിന്ന് ഉള്ളതാണെങ്കിലും മതി. നമുക്കറിയാം ഗോസ്പൽ എഴുതിയതിൽ യോഹന്നാനും മത്തായി മാത്രമേ സ്ലീഹന്മാരായിട്ടുള്ളൂ. ലൂക്കും മർക്കോസും അറിയിപ്പുകാരാണ്, നമ്മൾ വായിക്കുമ്പോഴും അറിയിപ്പുകാരനായ മത്തായി എന്ന് പറയും. അപ്പൊ അവർ അറിയിപ്പുകാരാണ്, പക്ഷെ അവർ ക്ലോസ് അസോസിയേറ്റ്സ് ഓഫ് സ്ലീഹന്മാർ. അപ്പോസ്തലന്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്നു ഈ മർക്കോസും ലൂക്കോസും. ലൂക്കോസ് കമ്പാനിയൻ ഓഫ് സെന്റ് പോൾ, അദ്ദേഹത്തിന്റെ സന്ദർശകർ. അദ്ദേഹം ഈ സോഴ്സ് അപ്പോസ്തോലിക് അതോറിറ്റി എന്ന് പറയുന്നത് സെയിന്റ് പോളിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ബൈബിളിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ മർക്കോസും പീറ്ററിന്റെ പ്രസംഗമാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആധാരം. ബിക്കോസ് ടു അപ്പോസ്റ്റൽസ് ആർ ബിഹൈൻഡ് ദീസ് ഗോസ്പെൽസ്, ദാറ്റ്സ് വൈ these two gospels are included in the Bible. ഒന്നാമത് ഞാൻ പറഞ്ഞത് അപ്പോസ്തോലിക് അതോറിറ്റി എന്നുള്ളതാണ് കാനനിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഒരു കാരണം. രണ്ടാമത് the content must be acceptable with general teachings of the church. ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് സഭയുടെ പൊതുവായ ഉപദേശത്തിന് നിരക്കുന്നതായിരിക്കും. എതിരിസ്റ്റാണെങ്കിൽ, സഭയുടെ പഠിപ്പിക്കലിന് എതിരാണെങ്കിൽ ആ പുസ്തകത്തെ ന്യൂ ടെസ്റ്റമെന്റിൽ ഉൾപ്പെടുത്താനായിട്ട് തുനിഞ്ഞില്ല. അന്ന് സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പഠിപ്പിക്കലുകൾക്ക് പൊരുത്തപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ ഈ ന്യൂ ടെസ്റ്റമെന്റ് കാനലിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് എഗ്രിബിൾ വിത്ത് ദ ജനറൽ ടീച്ചിങ്സ് ഓഫ് ദ ചർച്ച്. മൂന്നാമത് ദ ജനറൽ അക്സെപ്റ്റൻസ് ഓഫ് ദ ചർച്ച്. ഒരു പുസ്തകം കാനലിൽ ഉൾപ്പെടുത്തണമെങ്കിൽ പല സഭകളിലും അത് അംഗീകരിക്കപ്പെടും. അന്ന് നമുക്കറിയാം റോമിലെ സഭ, കൊരിന്തിലെ സഭ, അന്ത്യോക്യയിലെ സഭ, പ്രധാനപ്പെട്ട സഭകൾ ഇതിനെ അംഗീകരിക്കുന്നതാണെങ്കിലും ഈ സഭയിൽ ഈ കാനനിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഈ ആദ്യത്തെ കാര്യം അപ്പോസ്റ്റോളിക് അതോറിറ്റി എന്നുള്ളത് ഈ വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. കാരണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തോലനാണ് ഇത് എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ വെളിപാട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ സഹിഷ്ണ കഷ്ടങ്ങളിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂടെയിരുന്ന ആള് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദാസൻ, ശിഷ്യൻ എന്നുള്ള നിലയിൽ യോഹന്നാൻ എന്ന് വളരെ വ്യക്തമായിട്ട്. അപ്പൊ അപ്പോസ്തോലിക് അതിനെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഇത് യോഹന്നാന്റെ ലേഖനമായിട്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ പ്രസ്ഥാനം ഇത് രണ്ടാമത്തെ കാര്യം കണ്ടന്റ് ഡിസ്പ്യൂട്ടഡ്. ഇതിനകത്തെ കണ്ടന്റ് അന്നത്തെ ചർച്ചിലിന്റെ പഠിപ്പിക്കലുമായിട്ട് അത് വളരെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പുസ്തകമായിട്ട് അന്നത്തെ സഭയ്ക്ക് അത് ബോധ്യപ്പെട്ടു. അതാണ് അതിന്റെ ഒരു പ്രശ്നം. സെക്കൻഡ് സെഞ്ചുറിയിൽ നിലനിന്ന ഒരു ഹെറസിയാണ് മൊണ്ടാനസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, മൊണ്ടാനസിന്റെ പഠിപ്പിക്കൽ. അദ്ദേഹം ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ അവതരിപ്പിച്ചതും വേദവിപരീതം കൊണ്ടുവന്നത്. അദ്ദേഹം ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകളെ പോലെ തന്നെ പ്രൊഫസിക്ക് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രൊഫസിക്കാണ് കൊടുത്തത്, പ്രീസ്റ്റ്ഹുഡിന് അധികം വലിയ പ്രാധാന്യം കൊടുത്തില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിനകത്തെ നമ്പറുകളും സംഖ്യകളും ഒക്കെ അളന്നു തൂക്കി കർത്താവ് ഇന്ന നാള് വരും, അതിനു വേണ്ടിയിട്ട് സഭയെ ഒരുക്കി, അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പഠിപ്പിക്കൽ നടത്തി. അനേകം ആളുകൾ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേൾക്കുവാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടി. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിച്ചു കുലുക്കുന്ന ഒരു അനുഭവം. കാരണം അദ്ദേഹം ഈ വെളിപാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനം നടത്തി ആ സംഖ്യകൾക്കൊക്കെ പുതിയ അർത്ഥം കൊടുത്ത് കർത്താവിന്റെ വരവിനെ കുറിച്ച് അദ്ദേഹം പ്രെഡിക്ഷൻ നടത്തി. പക്ഷെ ആ ദിവസവും കഴിഞ്ഞു പോയി, ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷനും വ്യാഖ്യാനങ്ങളും അത് വൃഥാവാണെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടു. അത് തുൽക്കാലത്താണെങ്കിലും ഇതുപോലെയുള്ള ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകളെ പോലെ തന്നെയുള്ള ഒരു രീതിയിൽ അതിന്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവം എന്നുള്ള നിലയിൽ, ആദ്യത്തെ ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയിൽ മൊണ്ടാനസിനെ കുറിച്ച് അദ്ദേഹത്തെ പിന്നെ സഭ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ മൊണ്ടാനസിനെ വഴി തെറ്റിച്ചത് ഈ വെളിപാട് പുസ്തകമാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെളിപാട് പുസ്തകമാണ്. അതുകൊണ്ടാണ് സിറിയൻസ് ഈ പുസ്തകം അവർ കാനനിൽ ഉൾപ്പെടുത്താനായിട്ട് മടി കാണിച്ചത്. അല്ലാതെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള വേദശാസ്ത്രപരമായിട്ടുള്ള കാര്യമല്ല. കാരണം ഇത് ആളുകളെ മറ്റ് നിലകളിൽ ചിന്തിപ്പിക്കാൻ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയ ബോധ്യം അന്നത്തെ ആളുകൾക്കുണ്ടായി. അതുകൊണ്ട് സിറിയൻസ് ഇതിനെ ഉൾപ്പെടുത്താനായിട്ട് മടി കാണിച്ചു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർപ്പിക്കുന്നത്. പുസ്തകത്തിന്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത് കാനനിൽ ഉൾപ്പെടുത്തുന്നതിന്റെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒന്ന്, ഇറ്റ് ഷുഡ് ബി റിട്ടൺ ബൈ അൻ അപ്പോസ്റ്റോലിക് സോഴ്സ്. സെക്കൻഡ്, ദ കണ്ടന്റ് മസ്റ്റ് ബി എഗ്രിബിൾ വിത്ത് ദ ജനറൽ ടീച്ചിങ്സ് ഓഫ് ദ ചർച്ച്. മൂന്ന്, ജനറൽ അക്സെപ്റ്റൻസ് ഓഫ് ദ ചർച്ച്. മുണ്ടാനസിന്റെ പഠിപ്പിക്കൽ സഭയെ ബാധിച്ചു. അതുകൊണ്ട് മുണ്ടാനസിന്റെ സ്വാധീനം, വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ സിറിയൻസിനെ ബാധിച്ചു. അതുകൊണ്ട് സിറിയൻസ് ഈ പുസ്തകം ഒരു കാനിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതും ഞാൻ ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിച്ചു. അവസാനമായി ഇത് എഴുതപ്പെട്ട കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് എഴുതപ്പെട്ടത് AD 81-96 ഇടയ്ക്ക് ആണ് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. AD 81-96 ഇടയ്ക്കുള്ള കാലഘട്ടം. ഇത് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കൊടിയ പീഡനത്തിന്റെ കാലഘട്ടമാണ്. ഡൊമിഷ്യൻ ചക്രവർത്തി ജനത്തോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ കർത്താവ് എന്ന് വിളിക്കണമെന്ന്. അത് ഇതിനകത്ത് കാണുവാനായിട്ട് പോകും. അദ്ദേഹത്തിന്റെ പീഡയുടെ കാലഘട്ടം, എഴുതിയ കാലഘട്ടം 81 AD 81-96. ആന്തരികമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയാനായിട്ട് നോക്കും. ഈ സമയത്താണ് സഭാ പാരമ്പര്യം അനുസരിച്ച് യോഹന്നാൻ സ്ലീഹായെ പസ്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത് എന്നുള്ളത് സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പസ്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ സ്ലീഹായാൽ എഴുതപ്പെട്ട ലേഖനമാണ് വെളിപാട് പുസ്തകം എന്നുള്ളത് സഭ വിശ്വസിക്കുന്നു. മറ്റ് പുസ്തകങ്ങളോടുള്ള ബന്ധം എന്നുള്ളത് നോക്കുന്നത് ആകെ ഇതിനകത്ത് 404 വാക്യങ്ങളുണ്ട്. 278 വാക്യങ്ങളിലും പഴയ നിയമത്തിന്റെ വാക്യത്തിന്റെ ഭാഗമോ വാക്യങ്ങളോ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം, എസ്രിയാ പ്രവാചകന്റെ പുസ്തകം, സക്കരിയ, സങ്കീർത്തനങ്ങൾ, പുറപ്പാട് എന്നീ പുസ്തകങ്ങളുടെ നിന്നുള്ള പല കോട്ടിങ്സും ഇതിനകത്ത് കാണുവാനായിട്ട് പോകും. ഞാൻ പ്രധാനമായിട്ട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത് വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള കാര്യമായിരുന്നു. വെളിപാട് പുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം എങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് കാനനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് പുസ്തകം എഴുതപ്പെട്ട കാര്യമാണ്. ഈ പുസ്തകത്തിന്റെ നമുക്ക് 7 അധ്യായങ്ങൾ മാത്രമേ പഠിക്കുവാനായിട്ടുള്ളൂ. 2 അധ്യായത്തിലാണ് ഈ സഭകളെ കുറിച്ചുള്ള ദൂത്. അതിന്റെ ഒരു ഡിവിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഭാഗമായിട്ട് ഇതിനെ കാണാനായിട്ട് നോക്കും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ആമുഖ വചനം, 1-21 മുഴുവൻ. 2 ഭാഗമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ 7 സഭകൾക്കുള്ള ദൂതുകള്, 2-3 ചാപ്റ്ററുകളിലായിട്ട് തന്നെ കാണാനായിട്ട് നോക്കും. 3 ഒരു ഡിവിഷൻ യുഗാന്ത്യ സംഭവങ്ങൾ, 4 അധ്യായം മുതൽ 22 അധ്യായത്തിന്റെ 5 വരെയുള്ള ഭാഗം. അതിൽ തന്നെ 3 ഭാഗത്തിൽ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, മഹാസർപ്പവും കുഞ്ഞാടും, 7 ബാധകൾ, ബാബിലോണിന്റെ ന്യായവിധിയും പതനവും, ക്രിസ്തുവിന്റെ 2 വരവും ലോകാവസാനം. ലാസ്റ്റ് ഭാഗം, അതിന്റെ സമാപനം 22:6-21 വരെയുള്ള ഭാഗമാണ്. ഞാൻ ഇന്ന് ചാപ്റ്ററിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രധാനമായിട്ട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോകാലിക ബുക്കുകളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും കാനനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ ആധികാരികമായിട്ട് എനിക്ക് പറയാനായിട്ട് നോക്കത്തില്ല. എന്നാലും ഒരുമിച്ചുള്ളൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും വെളിപാട് പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിയാനും തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു.
അച്ഛൻ, ഞങ്ങൾക്ക് ഇപ്പം ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് അച്ഛൻ തന്നത്. എല്ലാ വെളിപാട് പുസ്തകങ്ങളും എങ്ങനെ എഴുതിയെന്നും എപ്പോഴാണ് ഏത് കാരണവശാലാണ് എഴുതിയെന്നും അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന നടപടികളെ കുറിച്ചും ഒക്കെ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. വളരെ ഭംഗിയായിട്ട് അച്ഛൻ ക്ലാസ് എടുത്തു. അച്ഛന് വളരെയധികം താങ്ക്സ് പറയുന്നു. ഒരുപാട് എനിക്കറിയാം ഒരുപാട് റിസർച്ച് നടത്തിയാലേ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പല മണിക്കൂറുകൾ പലതായിട്ട് ഉപയോഗിച്ച് കാണും ഇത്. ഇത്രയും കാര്യങ്ങൾ അച്ഛൻ സംഘടിപ്പിക്കാൻ വളരെ കാര്യമായിട്ട് അതിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിച്ചു. അതിനകത്ത് കൂടുതൽ ആളുകളെ ഇതിനകത്ത് കേൾക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരാൾ വേറൊരാളെ കൂടെ വിളിച്ചു വരുത്തിയാൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ കേറുന്നതിന് മുമ്പ് ഒരാളെ കൂടെ ഒന്ന് ഫോൺ ചെയ്ത് പറയുക വെളിപാട് പുസ്തകം പഠിക്കാൻ തുടങ്ങുകയാണ്, നിങ്ങൾ വരണം. പിന്നെ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കിയാൽ പ്രയാസമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കിയാട്ടെ. അതുപോലെ നാളെ നമുക്ക് വാസ്തവത്തിൽ പി സി ജോർജ് അച്ഛനാണ് ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ അച്ഛൻ വളരെ ഒരു എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അച്ഛന്റെ ആ ഇല്ലാത്തതിനാൽ നമ്മൾ ഈ ബിന്നി അച്ഛന്റെ കൊച്ചമ്മ ഇല്ലാത്ത കൊച്ചമ്മയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ അന്നാമിയാൻ ഫാസ്റ്ററാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അച്ഛൻ കൊച്ചമ്മ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകമായ നന്ദി. അച്ഛനും അതുപോലെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു.
ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഇതൊരു കൂടുതൽ പഠനത്തിന് കാരണമായി തീരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നുമില്ലല്ലോ, മമ്മി പ്രാർത്ഥിക്കരുതോ?
പ്രാർത്ഥിക്കാം.
പാർക്കുമോ ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷതാവായ മിത്ര, ജയമുള്ള നിന്റെ സ്ലീമ്പായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളാടി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ ഒരു എല്ലാ സമയത്തും നിന്റെ ദൈവത്തും നിന്റെ കിറകൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു ഇന്ന് കേട്ട വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുപാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കുവാനുള്ള ഞങ്ങൾക്കൊരു തീഷ്ണത ഞങ്ങൾക്ക് തരണമേ. ആ ഒരു തൃഷ്ണ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും കൂടുതൽ ആത്മീകമായി ഉറയ്ക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഇതിലേട്ട് വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ജീവനുള്ളതായി ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പരിവർത്തിപ്പാൻ സ്വർഗം സഹായിക്കണമേ. നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഭദ്രാസന ചുമതലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ആവശ്യമായ നിലയിൽ ദൈവമേ അനുഗ്രഹത്തോട് നയിപ്പാൻ കൃപ നൽകണമേ. റീജിയണൽ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേയുടെ പ്രവർത്തനം അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. യൂണിറ്റ് സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂണിറ്റ് ഏറ്റവും അനുഗ്രഹത്തോട് പ്രവർത്തിപ്പാൻ ശക്തിയുള്ള യൂണിറ്റായിട്ട് തീരുവാൻ അവിടുത്തേക്ക് കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ദുരാസന തലത്തിൽ നടത്തുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നയിക്കുന്ന കൊഞ്ഞ തിരുമേനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിൽ ആയിരിക്കുന്നു. തിരുമേനയുടെ ശുശ്രൂഷകളും യാത്രകളും ഒക്കെ അനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഭദ്രാസനത്തിന്റെ വിവിധ ചുമതലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈദിക ഗണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഓർക്കാം. അനുഗ്രഹത്തോടെ നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ സ്വർഗം സഹായിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കീഴിൽ ഓർക്കാം. അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. വളർച്ചയിൽ കാവലുണ്ടായിരിക്കണമേ. ദൈവം മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങളിൽ ദൈവം അവരെ നിലനിൽക്കുവാൻ അവരെ സഹായിക്കണമേ. ഒരുപെട്ട കാര്യങ്ങളെയും അവരുടെ ജീവിതത്തെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ഒരുമ്പുകളെ പ്രതി ഇസ്രായേൽ വസിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് നിർണ്ണയിക്കും തന്നെ. അമ്മേ.
മിസ്റ്റർ മനോജ് മാസിന് പ്രത്യേകമായിട്ടുള്ള താങ്ക്സ് പറയുന്നു. അതുപോലെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.
ഓക്കെ, ഗുഡ് നൈറ്റ്.